Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അതാണ് സന്യാസി. സന്യാസിച്ചിട്ട് പിന്നീട് ശ്രവണ മനനങ്ങൾ ചെയ്യുന്നു. അത് വേണമോ എന്നാണ് ചോദിക്കുന്നത് പൂർവക്ഷി. ഞാൻ ആ കർമ്മ സമുച്ചയവാദി. ഗർഭസ്ഥ്യത്തെ ഉപേക്ഷിക്കണമോ? സാധ്യമല്ല, രണ്ടും കൂടി പറ്റത്തില്ല. ഇത് നമ്മൾക്കങ്ങനെ പരസ്യമായി പറയാൻ പറ്റും. ഭാഷയും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരസ്യമായി പറയുന്നത്? കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോടെല്ലാം ആവശ്യപ്പെടേണ്ടി വരും, നിങ്ങൾ ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ശ്രവണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരസ്യമായി പറഞ്ഞാൽ തല്ലു കിട്ടും. പക്ഷെ പരമാർത്ഥം അതാണ്. ഈ ഭാഷയും മറ്റും അങ്ങനെ പരസ്യമായി പഠിപ്പിക്കാൻ കഴിയാത്ത, പറഞ്ഞുകൊടുക്കാൻ കഴിയാത്ത പറഞ്ഞാൽ ഇത് പറയേണ്ടി വരും. പബ്ലിക്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളും? ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭാഷകാരനത് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ബ്രഹ്മചാരിയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക, ഇപ്പോഴും ഉപേക്ഷിക്കുക, അങ്ങോട്ട് പ്രവേശിക്കണ്ട. ഗൃഹസ്ഥാശ്രമിയാണെങ്കിലോ ആണെങ്കിലും ഇപ്പോഴേ ഉപേക്ഷിക്കുക, തിരിച്ചു വീട്ടിലേക്ക് പോകണ്ട, ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി. ഇക്കാര്യത്തിൽ ഭാഷകാരന് നിർബന്ധമാണ്, യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അതാണ് ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യം. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിനിടയ്ക്ക് ഈശ്വരനെ സ്മരിക്കാൻ പാടില്ല എന്നല്ല. അതിനി പ്രമാണ സഹിതവനെ സമർത്ഥിക്കുകയാണ്. എന്താണ് വാചസനേക തസ്യ അന്യകാരണത്വ വചന. വാചസനേകത്തിൽ ബൃഹദാരണ്യകത്തിൽ പറയുന്നുണ്ട്, ഈ മോക്ഷത്തിന് എന്താണ് കാരണമായിരിക്കുന്നത്? സന്യാസസഹിതമായ ശ്രവണാദികളാണ്, സന്യാസത്തോടുകൂടിയുള്ള ശ്രവണാദികളാണ്. അല്ലാതെ ചിലർ പറയുമല്ലോ ഭക്തിയും മുക്തിയും ഒരുമിച്ച് നടക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. ഗാർഹസ്യ സ്വീകരിക്കുക, ഭാര്യ പുത്രാദികൾ ഉണ്ടാകുക, തിരിച്ചായാലും അതിന്റെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുക, അനുഭവിച്ച് വിരക്തി വരിക, എന്നിട്ട് പിന്നീട് ശ്രവണ മനനങ്ങൾ ചെയ്യുക. ഈ നടപടിക്രമത്തിനോട് ഭാഷ്യകാരന് യോജിപ്പില്ല. അതിന് ആണ് ഇവിടെ പ്രമാണമായി പറയുന്നത്, ജായാമേസ്യ ഇനി പ്രസ്തുത്യ പുത്രേണ അയം ലോക ജയ്യോ നാന്യേണ കർമ്മണ കർമ്മണ പിതൃലോകോ വിദ്യ ദേവലോക ഇതി ആത്മനോ അന്യസ്യ ലോകത്രയസ്യ കാരണത്വം ഉക്തം വാചസനേകി. ഭാഷകാരൻ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്നല്ല പറയുന്നു, ഗൃഹസ്ഥാശ്രമം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മകാണ്ഡം വേണ്ട എന്ന് വരും. അതിനെ നിഷേധിക്കല്ലേ ചെയ്യുന്നു. എന്തുകൊണ്ട് ജായാമേസ്യ ഗുരുവൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പത്നി ആവശ്യമാണ്, എന്തിന് ഗൃഹസ്ഥധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന്? പത്നി സമേതനായി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, കാരണം വേദം അധ്യയനം ചെയ്തു, പൂർവമീമാംസ വിചാരം ചെയ്തു, കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് മനസ്സിലായി. അപ്പൊ പത്നി സമേതനായി അതനുഷ്ഠിക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നു പത്നി ഉണ്ടാകണം, പുത്രനുണ്ടാകണം. എന്തുകൊണ്ട്? പുത്രേണ അയം ലോകഹ ജയ്യോ, ഈ ലോകത്തിൽ പുത്രനിലൂടെ നേടേണ്ടത് പലതുകൊണ്ട്. അവംശ പരമ്പരയെ നിലനിർത്തണം. ഇതിനൊക്കെ ഗൃഹസ്ഥാശ്രമം ആവശ്യമാണ്, ഇത് വേണ്ടെന്നല്ല പറയുന്നു. ഇന്ന് അന്യന കർമ്മണ, മറ്റൊരു കർമ്മം കൊണ്ടും ഈ ലോകം നേടാം. പത്നിയും പുത്രനും എല്ലാം ആയാലേ ഈ ലോക ജീവിതം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ടൊരുവൻ ഈ ലോക ജീവിതത്തെ പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കും. അപ്പോ ശങ്കരാചാര്യർ ഗൃഹസ്ഥധർമ്മത്തിനെതിരല്ല. ആരാണോ ഈ ലോക ജീവിതം, അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പൂർണ്ണമാക്കാൻ ജയ്യഹ, ഇതിന് ജയിക്കണമെന്നാണ്. ഇവിടെയെല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, അവൻ പുത്രനാവശ്യമാണ്. അവന് ഗൃഹസ്ഥാശ്രമം ആവശ്യമാണ്. പിന്നെ ഗൃഹസ്ഥാശ്രമം വേണ്ടെന്ന് പറയുന്ന ഇവിടെ മോക്ഷത്തിന് അതിന്റെ ആവശ്യമില്ലെന്നാണ്. ഒരു മോക്ഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഭുക്തിയും മുക്തിയും രണ്ടും വേണ്ട, അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ ലോകത്തിന് വേണ്ടി അത് വേണം, പരലോകത്തിന് വേണ്ടിയും വേണം ഗൃഹസ്ഥാശ്രമം. പരലോകം ആഗ്രഹിക്കുന്നുണ്ടോ? കർമ്മണ പിതൃലോക, കർമ്മത്തിലൂടെ പിതൃലോകത്തെ പ്രാപിക്കണമെങ്കിലും ഗൃഹസ്ഥാശ്രമം വേണം. കാരണം അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, വൈദികമായ കർമ്മങ്ങൾ. വിദ്യയാ ദേവലോക, വിദ്യ എന്ന് പറഞ്ഞ ഉപാസന, ഉപാസനകളിലൂടെ ദൈവലോകം. നമ്മൾ ഈശാവാസ്യത്തിനും അത് ചർച്ച ചെയ്തതാണ്. കർമ്മസഹിതമായ ഉപാസന, ഉപാസനാരഹിതമായ കർമ്മങ്ങൾ, അതിന്റെ വേറെ വേറെ ഫലങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്തതാണ്. ഇത്തരം കർമ്മങ്ങൾ, ഉപാസനകൾ എല്ലാം അനുഷ്ഠിച്ച് ഈ ലോകവും പരലോകങ്ങളും ഒക്കെ നേടുന്നതിന് ഒരുവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. അവൻ അദ്വൈതം എതിരല്ല, അദ്വൈതി എതിരല്ല, ശങ്കരാചാര്യരും എതിരല്ല. ശങ്കരാചാര്യ ഗൃഹസ്ഥാശ്രമത്തെ നിഷേധിക്കുന്നില്ല. അപ്പോൾ ഒരുവന്റെ അർഹതയും അവന്റെ യോഗ്യതയും അനുസരിച്ചാണ് ഇതെല്ലാം. നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ പറയാം, അവന്റെ വാസന, അവന്റെ സംസ്കാരം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. അത് പറയാൻ കാരണം ആൾക്കാർ ചോദിക്കും, എല്ലാവരും സന്യാസിമാരായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ലോകം നടക്കും, പിന്നെ സന്യാസി എങ്ങനെ ഉണ്ടാവും? അതല്ല ഇവിടെ പറയുന്നത്. ശങ്കരാചാര്യം നമ്മൾ കരുതുന്ന പോലെ അത്രയൊരു മണ്ടനൊന്നുമല്ല. സ്വാമികളിവിടെ എന്താണ് പറയുന്നത്? ആർക്കാണോ ഈ ലോകം വേണ്ടത്, പരലോകം വേണ്ടത്, അവർക്ക് വേണ്ടി ഗൃഹസ്ഥാശ്രമം അവനാകാം. അവൻ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പൊ കർമ്മകാന്ഡം നിലനിൽക്കും. കർമ്മകാന്ഡത്തിന് ശേഷമാണ് ഞാൻ ആ കണ്ടത്. അപ്പൊ കർമ്മകാന്ഡത്തെ നിഷേധിക്കുന്നില്ല. കർമ്മകാന്ഡത്തിനാരാണോ അധികാരികൾ, അവർക്ക് വേണ്ടി കർമ്മകാന്ഡം നിലനിന്നേ പറ്റും. അതുകൊണ്ട് ഈ ലോകം, ഈ സംസാരം നിലനിൽക്കുന്നു, നിലനിൽക്കണം. അതിനുവേണ്ടി തന്നെ ആവശ്യമാണ് ഗാർഹസ്യം, മറ്റും ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തെ എതിർക്കുകയല്ല. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ഇവിടെ പറയണം, അതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയണം. അതും ആവശ്യമാണ്. ഇത് ആത്മനഃ അന്യസ്യ ലോകത്രയസ്യ കാരണത്വം. ഈ ലോകം, പരലോകങ്ങൾ, ദേവലോകവും പിതൃലോകവും, ഈ ലോകത്തെ, ഇതിന്റെ സാധനമാണ് ഗാർഹസ്ഥധർമ്മം എന്ന് പറയുന്നത്. അത് കർമ്മകാന്ഡത്തിൽ പറഞ്ഞു. അതാവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, അത് അനുഷ്ഠിക്കാം. അവിടെ ഭൗതികമോ ആധ്യാത്മികമോ എന്തുമാകാം, ഭക്തിയോ മുക്തിയോ എന്തുവേണോ അവിടെ ആകാം. ഇക്കാര്യവും ശ്രുതി തന്നെ ചർച്ച ചെയ്യുന്നു. മറിച്ച് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണ് ആത്മനോ അന്യസ്യ, ആത്മാവിൽ നിന്ന് അന്യമായത് ആഗ്രഹിക്കുന്നവനാണ്. ഇതല്ല, സ്വസ്വരൂപത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്നവൻ ആഗ്രഹിക്കുന്നു. അതെന്താണ്? ഈ ലോകം, പരലോകങ്ങൾ. അതാഗ്രഹിക്കുന്നവന് ഗൃഹസ്ഥാശ്രമമാകാം. ഒരുവൻ സ്വസ്വരൂപത്തെ മാത്രം ആഗ്രഹിക്കുന്നു, ആത്മാവിനെ മാത്രമേ അവന് ആവശ്യമുള്ളൂ എങ്കിൽ പിന്നെ ഇതെല്ലാം എന്തിനാ? ആത്മാവിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂവെങ്കിൽ ഇത് ഉപേക്ഷിച്ചേ മതിയാവും. അതാണ് അവിടെ തന്നെ പറയുന്നത്, തത്രൈവച പാരിവ്രാജ്യ വിധാനെ ഹേതുരുക്ത. അതേ ഭാഗത്ത് തന്നെ ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പാരിവ്രാജ്യ വിധാനം, അവിടെ സന്യാസത്തെ വിധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സന്യാസം വിധേയമായിട്ടുണ്ട് അവിധേയമായിട്ടുണ്ട്. ആ സന്യാസത്തെ വിധിക്കുന്നതിനുള്ള ഹേതുക്കൾ അവിടെ പറയും. എന്താണ്? കിം പ്രജയ കരിഷ്യാമോ യേശാം നഹ അയം ആത്മാ അയം ലോക. അപൂർവം ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു, പറഞ്ഞല്ലോ കശ്ചിത് ധീര. എന്താണ് ഈ പ്രജയെക്കൊണ്ട് എനിക്കെന്താ നേട്ടം? എന്നെ സംബന്ധിച്ച് ഒരു ലോകമേ ഉള്ളൂ, അയം ആത്മാ അയം ലോക. ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെയാണ്, പരബ്രഹ്മം തന്നെയാണ് എന്റെ ലോകം. അല്ലാതെ ഈ ലോകത്തിൽ എനിക്ക് മറ്റൊന്നും നേടാനില്ല, പിതൃലോകത്ത് നേടാനില്ല, ദേവലോകത്തിലും നേടാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രജയെക്കൊണ്ട്, പ്രജ എന്ന് പറഞ്ഞാൽ ഗാർഹസ്ഥ്യം, പത്നി, പുത്രൻ, ധനം, ഗോഹിരണ്യം, ഇതെല്ലാം കൊണ്ട് എന്ത് നേടാൻ? ഇതൊന്നും കൊണ്ട് എനിക്കൊന്നും നേടാനില്ല, കാരണം എനിക്ക് മറ്റ് ലോകങ്ങളില്ല. ഇഹലോകവും പരലോകവുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവന് വേണ്ടിയാണ് സന്യാസം വിധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആത്മമനനത്തെ ആഗ്രഹിക്കുന്നവന് സന്യാസം, അവനുവേണ്ടി കർമ്മത്യാഗത്തെ വിധിച്ചിരിക്കുന്നു. അപ്പൊ രണ്ടിനും പ്രസക്തിയുണ്ട്. ഗാർഹസ്ഥ്യത്തിന് അതിൽ കാമനയുള്ളവന്, അതിൽ കാമനയില്ലാത്തവന് ഇതിന്റെ ത്യാഗം, അതിന് ത്യാഗത്തിലൂടെ സാധ്യമാകൂ. ത്യാഗേനേകേ ഭുക്തിയും മുക്തിയും ഒരേ സമയം നടക്കുമെന്നിവിടെ അംഗീകരിക്കുന്നില്ല ഭാഷകാരൻ. കാരണം ഭക്തിക്ക് കാര്യമായിരിക്കുന്ന എന്താണ്? കാമന. ആ കാമുള്ളിടത്ത് ഭോഗമേ നടക്കും, മോക്ഷം നടക്കത്തില്ല. മോക്ഷത്തിന് ആ കാമത്യാഗം തന്നെ വേണം, സന്യാസം തന്നെ വേണം, സന്യാസം കൂടിയേ. ഇതി തത്രായം ഹേതു പ്രജാകർമ്മ തത്സംയുക്ത വിദ്യാഭിർ മനുഷ്യ പിതൃ ദേവലോകത്രയ സാധനേഹി അനാത്മലോക പ്രതിപത്തിക്കാരനേഹി കിം കരിഷ്യാമോ കിം പ്രജയാ കരിഷ്യാമോ. ഈ പ്രജയെ കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നു? ഇതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? പത്നിയും വിത്തവും കൊണ്ട് ഞാനെന്ത് നേടാനാണെന്ന് അവൻ ചിന്തിക്കുന്നു. അത് ഭാഷകാരൻ വിശദീകരിക്കുകയാണ്. പ്രജാകർമ്മ തത് സംയുക്ത വിദ്യാഭി. പ്രജ എന്ന് പറയുമ്പോൾ ഗർഭസ്ഥ കർമ്മം, അവിടെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. തത് സംയുക്ത വിദ്യ, അതിനോട് ചേർന്ന് വരുന്ന ഉപാസനകൾ, ഇതെല്ലാം കൊണ്ട് ഇതെന്തിനുപകരിക്കുന്നു? മനുഷ്യൻ, പ്രജ, മനുഷ്യലോകപ്രാപ്തിക്ക്, കർമ്മം, കർമ്മത്തിന്, പിതൃലോകപ്രാപ്തിക്ക്, അവസാനം പറഞ്ഞ വിദ്യ, ദേവലോകപ്രാപ്തിക്ക്, ഇതിനുള്ള ഉപകരിക്കുന്ന ഇവയെക്കൊണ്ട് ഇതെന്താണ്? അനാത്മലോക പ്രതിപത്തി കാരണം, ഈ ആത്മലോക പ്രാപ്തിക്ക് കാരണമല്ല, സ്വസ്വരൂപ പ്രാപ്തിക്ക് ഇതൊന്നും കാരണമല്ല, അനാത്മലോകത്തിന് പ്രാപിക്കുന്നതിന് കാരണമാണ്. ഇതുകൊണ്ട് കിം കരിഷ്യാമ, ഇതുകൊണ്ട് ഞാനെന്ത് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ അസ്മാകം ലോകത്രയം അനിത്യം സാധന സാധ്യം ഇഷ്ടം. ഈ ലോകത്രയം അനിത്യമായിരിക്കുന്ന സാധന സാധ്യ രൂപത്തിലുള്ള ഇത്, സാധനമായിരിക്കുന്ന എന്താണ്? ഗർഭസ്ഥ്യം. സാധ്യമായിരിക്കുന്ന എന്താണ്? ഈ ലോകങ്ങൾ. ജായാപുത്രാദികളാണ് ഇവിടെ ഉപായമായിരിക്കുന്നത്. അതുകൊണ്ട് നേടേണ്ടത് ഈ ലോകങ്ങളാണ്. ഇത് അനിത്യമാണ്. യേശാം അസ്മാകം അവിടെ പറഞ്ഞു കിം പ്രജയാ കരിഷ്യാമോ യേഷ അസ്മാകം, ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അവിടെ വിവേകി ചിന്തിക്കുന്നു. സ്വാഭാവികോ അജോ അജരോ അമൃതോ അഭയോ അസ്വസ്വരൂപത്തെ കുറിച്ച് പറയുന്നു. ഇത് രണ്ടും മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് വിവേകത്തെയാണെന്ന് പറയുന്നു. വിവേകത്തെ ആശ്രയിച്ചാണ് ഒരുവൻ തീരുമാനിക്കുന്നത്. അവന്റെ വിവേകത്തെ ആശ്രയിച്ചിട്ട് താൻ എന്ത് സ്വീകരിക്കും? ഈ ലോകങ്ങൾക്ക് വേണ്ടി ഗർഹസ്ഥ്യത്തെ സ്വീകരിക്കണമോ അതോ ആത്മലോകത്തിന് വേണ്ടിയിട്ട് ഇതിനെ ഉപേക്ഷിക്കണം? ഇതിന് രണ്ടിനും മധ്യം ഒരു വഴിയില്ല. പറയുന്നുണ്ടോ ഇതെല്ലാം കുറേശ്ശെ അനുഭവിച്ച് അവസാനം മോക്ഷം? അങ്ങനെ ഒരു വഴി ഇവിടെ നിർദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട് നിർദ്ദേശിക്കുന്നില്ല? കാരണം ഇത് വിവേകത്തെ ആശ്രയിച്ചാണ് ഈ മാർഗത്തെ തെരഞ്ഞെടുക്കുന്നത്. ഈ ലോകങ്ങളെല്ലാം നേടണമോ ഗാർഹസ്ഥ്യത്തെ സ്വീകരിക്കുക, ഇതൊന്നും വേണ്ട ആത്മം മാത്രം മതിയോ എങ്കിൽ സന്യസിക്കുക, ഉപേക്ഷിക്കുക. ഇതെല്ലാം അനുഭവിച്ച് ഇതിന്റെ തൃപ്തി വന്ന് ഇതിനുപേക്ഷിച്ചാലോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ വിവേകത്തിന്റെ ആവശ്യമില്ല. അത് കല്ല് കൊണ്ടേ നന്നാവൂ എന്ന് പറയും പോലെയാണ്. പിന്നെ വിവേകത്തിന്റെ ആവശ്യം എന്തോന്നു? കല്ല് പരമാവധി വാങ്ങും, അവസാനം നന്നാകും. അപ്പോൾ വിവേകത്തിനവിടെ സ്ഥാനമില്ല. വിഷം ഭക്ഷിച്ചിട്ട് ഇത് ജീവനെ ഹനിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് വിഷപാനത്തെ ഉപേക്ഷിക്കാൻ ആർക്ക് സാധ്യമാണ്? അത് പിന്നെ എങ്ങനെ സാധ്യമാവും? വിവേകം കൊണ്ടേ സാധ്യമാവും. വിഷം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രാണന ഹനിക്കുന്നതാണ്, ജീവഹാനി വരുത്തുന്നതാണ് എന്നുള്ള വിവേകം കൊണ്ട് വിഷത്തെ ഉപേക്ഷിക്കാനേ പറ്റും. അല്ല, കഴിച്ചു നോക്കി മരിച്ചിട്ട് പിന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത്തരം ത്യാഗം വിവേകത്തിലൂടെ സാധ്യമാകും. വിഷത്തിന്റെ ത്യാഗം വിവേകത്തിലൂടെ സാധ്യമാകും. വിവേകത്തിലൂടെ അവൻ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും, അതുകൊണ്ട് കഴിക്കാതിരിക്കുക. മറിച്ച് വിഷം കഴിച്ച് തൃപ്തി വന്നിട്ട് പിന്നെ വിഷത്തെ ഉപേക്ഷിക്കാൻ ആള് കാണത്തില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ത്യാഗം വിവേകത്തെ ആശ്രയിച്ചാണ് നടക്കുന്നതെങ്കിൽ ഗാർഹസ്ഥ്യധർമ്മത്തെ സ്വീകരിച്ച് അതിൽ മതി വന്നിട്ട് പിന്നെ സന്യസിക്കാൻ പറ്റത്തില്ല. അപ്പോ ചിലര് സന്യസിക്കുന്നതോ എന്ന് ചോദിക്കും. ഗാർഹസ്ഥ്യത്തെ സ്വീകരിച്ചിട്ട് അത് ഭാര്യയുടെയും മക്കളുടെയും ശല്യം കൊണ്ടാണ്, ഒരു സംശയവും വേണ്ട. ഉപദ്രവം സഹിക്കാതെ വരുമ്പോൾ ഇറങ്ങിപ്പോടും. കാരണം വിവേകത്തെ ആണ് ഇവിടെ മുഖ്യമായി ആശ്രയിക്കേണ്ടതെന്ന്. ഞാൻ പറഞ്ഞത് പകുതി തമാശയാണ്. ഗർഭസ്ഥ്യത്തിൽ വിവേകം വന്നാലും തിരിച്ചറിവ് വന്നാലും അയാൾക്ക് ഉപേക്ഷിക്കാം. പക്ഷെ അങ്ങനെ വിവേകം വരുന്നതിന് ഒരു പരിധിവരെ ഉപദ്രവങ്ങളും കാരണമായിരിക്കും. അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും വിവേകമാണ് മുഖ്യം. ആ വിവേകം കൊണ്ട് അതിനുപേക്ഷിക്കുക. ഇതൊരിക്കലും സുഖം നൽകാത്തതാണോ, ഇതൊരിക്കലും പരമമായ തൃപ്തി നൽകാത്തതാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഗാർഹസ്ഥ്യത്തിൽ വച്ച് അതിനുപേക്ഷിക്കാം. അല്ലെങ്കിൽ വിവേകിയാണെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ എന്താണോ ഇത് ഈ ലോകത്രയത്തിന് സാധനമായിരിക്കുന്നതാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആവശ്യമില്ല, അത് ആ വിവേകത്തിനൂടെ പറഞ്ഞത്. ലോകത്രയം അനിത്യം സാധനസാധ്യം ഇഷ്ടം യേഷാം അസ്മാകം, എനിക്കിഷ്ടമായിരിക്കുന്ന അതല്ല, എനിക്ക് വേഷം താല്പര്യമില്ല. അത് കഴിച്ചും മരിച്ചിട്ട് പിന്നെ ഉപേക്ഷിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് എന്താണ് സ്വാഭാവികവും എനിക്ക് വേണ്ട ലോകം എന്താണ്? സ്വസ്വരൂപമായിരിക്കുന്നത് മറ്റെല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അത് ബന്ധനം കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. മോക്ഷം സഹജമായിരിക്കുന്നതാണ്, സ്വാഭാവികമാണ്. അന്യധർമ്മങ്ങളെല്ലാം താൻ ആരോപിച്ച് ദൃഢപ്പെടുത്തുന്നതാണ്. സ്വസ്വരൂപത്തെ ആരോപിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നു അത് സ്വാഭാവികമാണ്, അജനാണ്, അജരനാണ്, ജരാ മരണങ്ങൾ ബാധിക്കാത്തതാണ്, അമൃത സ്വരൂപമാണ്, മുക്തിസ്വരൂപമാണ്, അഭയമാണ്. അവിടെ ഭയത്തിനും ഉത്കണ്ഠയ്ക്കും ആകാംക്ഷയ്ക്കും ഒന്നും സാധ്യമല്ല. ന വർദ്ധതയെ കർമ്മണ, കർമ്മം കൊണ്ട് അവിടെ ഒന്നും നേടാനില്ല. ഗാർഹസ്യത്തെ അങ്ങനെയല്ല, അവിടെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അനുഷ്ഠിക്കുന്നു. അതിന്റെ ഫലം കൊണ്ട് ഈ ലോകവും പരലോകവും എല്ലാം നേടണം. നോക്കനീയാൻ, ചെയ്യാതിരുന്നാൽ ന്യൂനതകൾ സംഭവിക്കും, പാപം വരും, പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. കർമ്മത്തിൽ അങ്ങനെയുള്ള പല ദോഷങ്ങളുമുണ്ട്, ഏറ്റക്കുറച്ചിലുകളുള്ളതാണ്. സ്വസ്വരൂപം അങ്ങനെയല്ല, ഏകരസത്തിലുള്ളതാണ്. നിത്യശ്ച, നിത്യമായിരിക്കുന്നു എന്നും ഒരേ തരത്തിലിരിക്കുന്നു. അങ്ങനെയുള്ള ലോക ഇഷ്ട, എനിക്ക് ആ ലോകമാണ് ഇഷ്ടം. ഗാർഹസ്ഥ്യത്തിന്റെ ഫലമായി വരുന്ന ലോകങ്ങളല്ല ഈ ലോകമാണ് ഇഷ്ടം എന്ന് ചിലർ ചിന്തിക്കുന്നു എന്നാണ് ശ്രുതി തന്നെ പറയുന്നത്. എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവരത് ഉപേക്ഷിക്കുന്നു, സന്യസിക്കുന്നു. ഇവിടെ അങ്ങനെ സന്യസിക്കുമ്പോൾ അവന് ഇതിനെക്കുറിച്ചുള്ള പരോക്ഷമായ അറിവുണ്ടായിരുന്നു. അവന്റെ പൂർവ്വ പുണ്യം കൊണ്ടോ മറ്റോ അവന് പരോക്ഷമായ ഒരു അറിവുണ്ടാകുന്ന എന്താണ്? ഈ ലോകങ്ങളൊന്നുമല്ല സത്യം. സത്യമായിരിക്കുന്നത് ഈ പറയുന്ന അജവും അജരവും അമൃതവും അഭയവുമായിരിക്കുന്ന സ്വസ്വരൂപമാണ്. അതവൻ ഇഷ്ടപ്പെടുന്നു. അതിനുവേണ്ടി അവൻ മറ്റുള്ള സർവത്തെയും ത്യജിക്കുന്നു. അങ്ങനെ ത്യജിക്കുന്നതിനുള്ള ബലം ശക്തിയുള്ളവനാണ്. ഇല്ലാത്തവനാണെങ്കിൽ അവന് അവന്റെ വാസനയ്ക്കും താല്പര്യം അനുസരിച്ച് പോകേണ്ടി വരും. അതിന് യോഗ്യനായവനെ കുറിച്ച് പറയുകയാണ്. അതോടുകൂടി അവസാനിക്കുന്നില്ല. അവിടെ അതിനുവേണ്ടിയാണ് സന്യാസത്തെ വിധിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ സ്വീകരിക്കുന്ന സന്യാസം. ഗാർഹസ്ഥ്യത്തിന്റെ ത്യാഗം അവിടെയാണ്. സന്യാസത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറയുമ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ട് സന്യാസത്തെ ഞാൻ നിന്ദിക്കുകയാണ്. നിന്ദിക്കേണ്ടി വരുന്നത് സന്യാസം എന്താണെന്ന് മനസ്സിലാക്കാത്ത സന്യാസത്തെയാണ്, അങ്ങനെയാണ് നിന്ദിക്കേണ്ടി വരുന്നത്. അത് നിന്ദനീയമാണ്. സന്യാസം വേഷഭൂഷാദികൾ കൊണ്ടുള്ള കേവലം ഒരു അഭിമാനം മാത്രമല്ല, അതൊരു പരമമായ തത്വമാണ്. അതിന് പല തലങ്ങളുണ്ട്. സ്വീകരിക്കേണ്ടതായ സന്യാസമുണ്ട്, ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ടതായ സന്യാസമുണ്ട്. അത് ഈ ബോധത്തോടുകൂടിയായിരിക്കും. അങ്ങനെയായിരിക്കും ആശ്രമങ്ങളിൽ സന്യാസം സ്വീകരിക്കുന്നത്. പലപ്പോഴും അങ്ങനെ ആയിരിക്കത്തില്ല. സന്യാസിയായ നല്ല ഭക്ഷണം കിട്ടും, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്ഥാനമാനങ്ങളുണ്ടാവും, വേണമെങ്കിൽ മൈ കോഫി ചെയ്തോളി പരസ്യമുണ്ടോ, ഇതൊക്കെ കരുതിയാണ്. ഇവിടെ പറയുന്ന സന്യാസത്തിന് എന്താ കാരണം? വിവേകമാണ്. വിവേകം കൊണ്ടുള്ള സന്യാസം, അത് നിന്ദനീയമല്ല, അത് സ്വീകരിക്കേണ്ടതാണ്. ഒരുവൻ ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ട സന്യാസമാണ്. അത് പൂർണ്ണമായും ത്യാഗത്തിന്റെയാണ്. എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള സന്യാസമാണ്, സ്ഥാനവും മാനവും നേടാൻ വേണ്ടിയിട്ടുള്ള സന്യാസം. ആശ്രമജീവികളിൽ പലരുടെയും കണ്ണ് അങ്ങനെയുള്ള സന്യാസത്തിലാണ്. ഈ ആശ്രമങ്ങളിൽ കഴിഞ്ഞുള്ള പരിചയം കൊണ്ട് പറയുകയാണ്, അല്ല ഈ ആശ്രമത്തെ കുറിച്ച് പറയുകയാണെന്ന് ആരും ധരിച്ചു. ഇത് വിട്ടിട്ട് ബാക്കി ആശ്രമങ്ങളെ എടുത്തോളൂ. ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ആരും തല്ലാൻ വരരുത്. അങ്ങനെ വരുന്നതിനാണ് നിന്ദിക്കുന്നത്. അങ്ങനെയുള്ള സന്യാസം നിന്ദിച്ചേ മതിയാവും. ഇതങ്ങനെയല്ല, ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന അതാണ്. അവിടെ പറയുന്നത് ഇവിടെ അടുത്ത് പറയുന്നതാണ് ഏഷണ ത്യാഗം. രാഗങ്ങളെയാണ് ത്യജിക്കുന്നത്. ആ രാഗങ്ങളെ ത്യജിക്കുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഗാർഹസ്യത്തെ ത്യജിക്കുന്നു എന്നേ ഉള്ളൂ. ആ രാഗം വർദ്ധിക്കാതിരിക്കാം. രാഗമില്ലാത്തതുകൊണ്ടല്ല ത്യജിക്കുന്നു, രാഗമുണ്ടവന്റെ ഉള്ളിൽ അവനറിയാം. പക്ഷെ അതിനെ പോഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവൻ അതിനെ ത്യജിക്കുന്നു. ആ സന്യാസത്തിൽ നിഷ്ഠയുള്ളവനാകാൻ ശ്രമിക്കുന്നു. എല്ലാ തരത്തിലുള്ള അഭിമാനങ്ങളെയും അവിടെ ത്യജിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ തരത്തിലുള്ള മോഹങ്ങളെയും അവിടെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. ആ ത്യാഗത്തിൽ നിന്നുകൊണ്ട് അവൻ ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കുന്നു. അതിലൂടെ സ്വാഭാവികമായ സന്യാസത്തിൽ എത്തിച്ചേരുന്നു. അത് പിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് ഗുരു തരുന്നതല്ല, ആരിൽ നിന്നും വാങ്ങുന്നതുമല്ല. അവിധേയമായ സന്യാസം അല്ലെങ്കിൽ വിദ്വത് സന്യാസം അതിലെത്തിച്ചേരുന്നു. അത് സാധനയുടെ ഫലമായി വരുന്നതാണ്. അപ്പോൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സന്യാസം. അപ്പോൾ വിവിധക്ഷാ സന്യാസം ഒരാൾ സ്വീകരിക്കുന്നത് വിദ്വത് സന്യാസം എന്നുള്ള ഒരു ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ്, അല്ല മറ്റെന്തെങ്കിലും ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ്.